2021 ഒക്ടോബർ 17 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ലഖിംപൂരും വോട്ട് ബാങ്കും. ചതുരംഗം പങ്ക്തിയിൽ അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതുന്നു. ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ മകൻ കർഷക സമരക്കാർക്ക് നേരെ വാഹനമോടിച്ചു കയറ്റി 4 പേരെ കൊല്ലുകയും കർഷകരുടെ പ്രത്യാക്രമണത്തിൽ 4 BJP പ്രവർത്തകർ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം പ്രാദേശിക രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിലും വലിയ കോളിളക്കം ഉണ്ടാക്കിയിരിക്കുന്നു. സാധാരണഗതിയിൽ പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുകയും രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമാകുന്ന മുറയ്ക്ക് സഹമന്ത്രിയെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തുകയുമാണ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അതുണ്ടായി ില്ല. സുപ്രീംകോടതിയിൽ നിന്ന് നിശിത വിമർശനം ഉണ്ടായ ശേഷമാണ് മന്ത്രികുമാരനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോഴും അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നത്. കർഷക സമരം തന്നെ വലിയൊരു പ്രഹേളികയായി കേന്ദ്ര സർക്കാരിന് മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിലും ആഭ്യന്തര സഹമന്ത്രിയെ മാറ്റി നിർത്താൻ പ്രധാനമന്ത്രി കൂട്ടാക്കിയിട്ടില്ല. ഉത്തർപ്രദേശിൽ ഇനി തിരഞ്ഞെടുപ്പിന് 3 മാസമേ ബാക്കിയുള്ളൂ. സംസ്ഥാന സർക്കാരിന്റെ മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ പ്രതിച്ഛായയെയും ലഖിംപൂർ ഖേരി സംഭവം ബാധിച്ചിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിന്റെയും പ്രാദേശിക രാഷ്ട്രീയത്തിന്റെയും നാഡീസ്പന്ദനം നന്നായി അറിയുന്നവരാണ് നരേന്ദ്രമോദിയും അമിത്ഷായും. മുൻപ് മീടു അപവാദത്തിന് ഇരയായ MJ അക്ബറിനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തിയ കീഴ്വഴക്കവും ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് അജയ്കുമാർ മിശ്രയെന്ന സഹമന്ത്രിയെ സംരക്ഷിക്കുന്നു എന്നതാണ് സംശയം. അതിന്റെ ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഉത്തർപ്രദേശിലെ ജാതി രാഷ്ട്രീയത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം പിന്നിടുമ്പോഴും ഇന്ത്യ മഹാരാജ്യത്ത് മതവും ജാതിയും വംശവുമൊക്കെയാണ് രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിർണയിക്കുന്നത്. പ്രബുദ്ധ കേരളത്തിൽ പോലും അതാണ് അവസ്ഥ. UP, ബീഹാർ മുതലായ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യം പറയാനുമില്ല. സവർണ രാഷ്ട്രീയം വളരെ കാലം കൊടികുത്തിവാണ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. കോൺഗ്രസിന് മേൽക്കോയ്മയുണ്ടായിരുന്ന കാലത്ത് സംസ്ഥാന രാഷ്ട്രീയം പൂർണമായും സവർണരുടെ കൈപ്പിടിയിലായിരുന്നു. ഗോവിന്ദ വല്ലഭ പന്ത്, സമ്പൂർണാനന്ദ്, ചന്ദ്രഭാനു ഗുപ്ത, സുജേത കൃപലാനി, അങ്ങനെ നീണ്ടുപോയി മുഖ്യമന്ത്രിമാരുടെ നിര. ബ്രാഹ്മണരും പട്ടികജാതിക്കാരും മുസ്ലിങ്ങളുമായിരുന്നു കോൺഗ്രസിന്റെ പ്രധാന വോട്ട് ബാങ്ക്. അവരിൽ തന്നെ ബ്രാഹ്മണർക്കായിരുന്നു പ്രാമുഖ്യം. ഉത്തർപ്രദേശിലെ ജനസംഖ്യയിൽ 21% വരും പട്ടിക സമുദായക്കാർ. 40% ഹിന്ദു പിന്നാക്ക സമുദായക്കാരും 19% മുസ്ലിങ്ങളുമാണ്. 23% സവർണ സമുദായക്കാർ. അവരിൽ 12% ബ്രാഹ്മണരും 8% ഠാക്കൂർമാർ എന്ന് വിളിക്കപ്പെടുന്ന രജപുത്രരുമാണ്. 1969 പിളർപ്പിനുശേഷം ഇന്ദിരാപക്ഷത്ത് ബ്രാഹ്മണ നേതാക്കളായിരുന്നു സർവശക്തർ. കമലാപതി ത്രിപാഠി, HN ബഹുഗുണ, NDതിവാരി എന്നിവരും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്നെയും ഈ വിഭാഗത്തിൽ നിന്നായിരുന്നു. മറുവശത്ത് പിന്നാക്ക സമുദായക്കാർ പണ്ടുമുതലേ സോഷ്യലിസ്റ്റ് പാർട്ടികളോട് അനുഭാവം പുലർത്തുന്നവരാണ്. ജനസംഖ്യയുടെ 15% വരുന്ന യാദവരാണ് ഇവരിൽ ഏറ്റവും പ്രബല സമുദായം. പശ്ചിമ UPയിലെ ജാട്ടുകളുടെ നേതാവായ ചൌധരി ചരൺ സിംഗ് കൂടി അവരോട് കൈകോർത്തപ്പോൾ കോൺഗ്രസിനെ വെല്ലുവിളിക്കാവുന്ന സംഖ്യാബലം പിന്നാക്ക സമുദായക്കാർക്ക് കൈവന്നു. അടിയന്തരാവസ്ഥയ്ക്ക് മുൻപ് ഉത്തർപ്രദേശിൽ ഭാരതീയ ജനസംഖ്യം വലിയ രാഷ്ട്രീയ ശക്തിയൊന്നും ആയിരുന്നില്ല. നഗരങ്ങളിൽ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന വൈശ്യരായിരുന്നു അവരുടെ പ്രധാന വോട്ട് ബാങ്ക്. 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നാലെ നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീണു. മുസ്ലിങ്ങൾ ഏറെക്കുറെ പൂർണമായും പാർട്ടിയെ കൈവിട്ടു. പട്ടികജാതിക്കാരിലും ചേരിതിരിവ് പ്രത്യക്ഷമായി. സവർണ ഹിന്ദു വോട്ടുകൾ നല്ലൊരു ഭാഗം ജനസംഘം കൊണ്ടുപോയി. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പരമ്പരാഗത പിന്നാക്ക വോട്ടുകളും ചരൺ സിംഗിന്റെ വരുതിയിൽ നിൽക്കുന്ന ജാട്ടുകളും കൂടിച്ചേർന്നപ്പോൾ കോൺഗ്രസിന് അടിപതറി. റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധിയും അമേഠിയിൽ സഞ്ജയ് ഗാന്ധിയും വരെ തോൽക്കുന്ന സാഹചര്യമുണ്ടായി. സംസ്ഥാനത്തെ 85 ലോക്സഭാ സീറ്റുകളിൽ ഒന്നുപോലും പാർട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. 1977 ജനതാ പാർട്ടിയിലെ രാം നരേഷ് യാദവ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി. പിന്നാക്ക സമുദായത്തിൽ നിന്നാദ്യമായി ആ സ്ഥാനത്തെത്തിയ ആളായിരുന്നു അദ്ദേഹം. 1980 ബ്രാഹ്മണരും മുസ്ലിങ്ങളും പട്ടികജാതിക്കാരും ഇന്ദിരാഗാന്ധിയാണ് ഭേദമെന്ന് തിരിച്ചറിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വൻ വിജയം നേടി. സഞ്ജയ് ഗാന്ധിക്കായിരുന്നു ടിക്കറ്റ് വിതരണത്തിന്റെ പ്രധാന ചുമതല. അദ്ദേഹം മുതിർന്ന നേതാക്കളെ അവഗണിച്ച് സ്വന്തം സിൽബന്ധികൾക്കാണ് സീറ്റ് കൊടുത്തത്. ബ്രാഹ്മണരെക്കാൾ പ്രാതിനിധ്യം രജപുത്രർക്ക് ലഭിച്ചു. കമലാപതി ത്രിപാഠി രഹസ്യമായും HN ബഹുഗുണ പരസ്യമായും പ്രതിഷേധിച്ചു. പക്ഷേ ഫലമൊന്നുമുണ്ടായില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ബ്രാഹ്മണ നേതാക്കൾ തഴയപ്പെട്ടു. രജപുത്രനായ വിശ്വനാഥ് പ്രതാപ് സിംഗ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി. രണ്ടു വർഷത്തിന് ശേഷം സിംഗ് രാജിവെച്ചപ്പോൾ ബ്രാഹ്മണർക്ക് മുഖ്യമന്ത്രി പദം തിരിച്ചുകിട്ടി. ആദ്യം ശ്രീപതി മിശ്ര, പിന്നീട് നാരായൺ ദത്ത് തിവാരി. 1986-88 കാലത്ത് ബാബറി മസ്ജിദ് രാമജന്മഭൂമി പ്രശ്നം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കലാപകലുഷിതമാക്കി. മുസ്ലിങ്ങൾ ഒന്നടങ്കം കോൺഗ്രസ് പാർട്ടിയെ കൈവിട്ടു. സവർണ സമുദായക്കാർ ബിജെപിയുടെ കൊടിക്കീഴിൽ അണിനിരന്നു. ഹിന്ദു പിന്നാക്ക സമുദായക്കാർ ജനതാദളായി പരിണമിച്ച പഴയ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകൾക്കൊപ്പം ഉറച്ചുനിന്നു. അങ്ങനെ 1989 തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് കടപുഴകി. പിന്നീട് ഒരിക്കലും പാർട്ടിക്ക് ഭരണം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞില്ല. ജനതാദളും ബിജെപിയും ചേർന്ന് കൂട്ടുമന്ത്രിസഭ രൂപീകരിച്ചു. മുലായം സിംഗ് യാദവ് മുഖ്യമന്ത്രിയായി. അതിനുശേഷം രാമജന്മഭൂമി പ്രശ്നം കൂടുതൽ സങ്കീർണമായി. സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് എൽ.കെ. അദ്വാനി നടത്തിയ രഥയാത്ര ആദ്യം കേന്ദ്രത്തിലെ വി.പി. സിംഗ് മന്ത്രിസഭയെ വീഴ്ത്തി. തൊട്ടുപിന്നാലെ മുലായം സിംഗിന്റെ സംസ്ഥാന മന്ത്രിസഭയെയും താഴെയിറക്കി. 1991 മെയ് മാസം നടന്ന തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ രാമതരംഗം ആഞ്ഞടിച്ചു. ബിജെപി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി. കമൽരാജ് മിശ്ര, കേസരിനാഥ് ത്രിപാഠി എന്നിങ്ങനെ ബ്രാഹ്മണരും രാജ്നാഥ് സിംഗ് എന്ന രജപുത്രനും രാംപ്രകാശ് ഗുപ്ത എന്ന മുതിർന്ന ബനിയ നേതാവും ഉണ്ടായിട്ടും പിന്നാക്ക സമുദായക്കാരനായ കല്യാൺ സിംഗിനാണ് മുഖ്യമന്ത്രിയാകാൻ അവസരം ലഭിച്ചത്. കാരണം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഉയർത്തിവിട്ട സാമുദായിക ധ്രുവീകരണത്തെ മറികടക്കാൻ ബിജെപിക്ക് അന്ന് കല്യാൺ സിംഗിനെ പോലെ ഒരാളെ ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായതിൽ സവർണ നേതാക്കൾ, പ്രത്യേകിച്ച് ബ്രാഹ്മണർ, തീർത്തും അതൃപ്തരായിരുന്നു. എങ്കിലും കല്യാൺ സിംഗിനെ അംഗീകരിക്കുകയല്ലാതെ അവർക്ക് മറ്റു വഴികൾ ഒന്നുമുണ്ടായിരുന്നില്ല. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തതിനെ തുടർന്ന് കല്യാൺ സിംഗ് രാജിവെച്ചു. തൊട്ടുപിന്നാലെ കേന്ദ്ര സർക്കാർ നിയമസഭ പിരിച്ചുവിടുകയും ചെയ്തു. 1993 ഡിസംബറിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു. മുലായം സിംഗിന്റെ നേതൃത്വത്തിൽ പിന്നാക്ക സമുദായക്കാരും കാൻഷിറാമിന്റെ കീഴിൽ പട്ടികജാതിക്കാരും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ബിജെപിക്ക് അടിപതറി. SP-BSP സഖ്യം ഉത്തർപ്രദേശിൽ ഭരണം പിടിച്ചെടുത്തു. 1993 ഡിസംബർ മുതൽ 1999 നവംബർ വരെയുള്ള കാലഘട്ടത്തിൽ മുലായം സിംഗും മായാവതിയും കല്യാൺ സിംഗും മാറി മുഖ്യമന്ത്രിമാരായി. എല്ലാ മന്ത്രിസഭകളും അൽപായുസായിരുന്നു. 1999 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കല്യാൺ സിംഗ് ബിജെപിയുടെ കേന്ദ്ര നേതൃത്വത്തിന് അനഭിമതനായി തീർന്നു. നവംബർ 12 അദ്ദേഹത്തെ മാറ്റി മുതിർന്ന നേതാവ് രാംപ്രകാശ് ഗുപ്ത മുഖ്യമന്ത്രിയായി. ഒരു വർഷത്തിന് ശേഷം അദ്ദേഹത്തെയും മാറ്റി. രാജ്നാഥ് സിംഗ് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തു. ആ ഭരണം കഷ്ടിച്ച് 1.5 വർഷം നീണ്ടുനിന്നു. 2002 മുതൽ 2017 വരെയുള്ള 15 വർഷം മുലായം സിംഗ് യാദവും മായാവതിയും അഖിലേഷ് യാദവുമാണ് ഉത്തർപ്രദേശ് ഭരിച്ചത്. ആ ഘട്ടത്തിലൊക്കെ ഉത്തർപ്രദേശിലെ സവർണ സമുദായക്കാർ പ്രായേണ ബിജെപിയെ പിന്തുണച്ചു. പക്ഷേ വലിയ ചലനമൊന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. 2007 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് രാഷ്ട്രീയം അതുവരെ കാണാത്ത പുതിയൊരു പരീക്ഷണം അരങ്ങേറി. ബ്രാഹ്മണ സമുദായത്തിലെ ഒരു വിഭാഗം മായാവതിയുടെ നേതൃത്വം അംഗീകരിക്കുകയും ബഹുജൻ സമാജ് എന്ന സ്ഥാനത്ത് സർവജന സമാജ് എന്ന മുദ്രാവാക്യമുയർത്തി BSP കേവല ഭൂരിപക്ഷം നേടുകയും ചെയ്തു. പക്ഷേ ആ കൂട്ടുകെട്ട് അധികനാൾ നീണ്ടുനിന്നില്ല. ബ്രാഹ്മണാദി മുന്നാക്ക സമുദായക്കാർ വീണ്ടും ബിജെപിയുടെ കൊടിക്കീഴിൽ തന്നെ അണിനിരന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും യുപി രാഷ്ട്രീയം പാടെ മാറി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പിന്നാക്ക മുന്നാക്ക ഹിന്ദു സമുദായങ്ങൾ കൈകോർത്തു. BSPയുടെ ദളിത് രാഷ്ട്രീയവും സമാജ്വാദി പാർട്ടിയുടെ യാദവ മുസ്ലിം ഐക്യവും പാടെ അപ്രസക്തമായി. യുപിയിലെ ബഹുഭൂരിപക്ഷം സീറ്റുകളും ബിജെപി കൈക്കലാക്കി. അമിത്ഷാ എന്ന പുതിയ ചാണക്യൻ രംഗപ്രവേശം ചെയ്തു. സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് റീത്ത ബഹുഗുണ ജോഷിയും മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി വിജയ് ബഹുഗുണയും വരെ ബിജെപിയിലേക്ക് കൂറുമാറി. അമിത്ഷായുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് തിളക്കമാർന്ന വിജയം നേടിക്കൊടുത്തു. ബിജെപി വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ ബ്രാഹ്മണ സമുദായം മുഖ്യമന്ത്രി സ്ഥാനം പ്രതീക്ഷിച്ചു. എന്നാൽ രജപുത്രനായ യോഗി ആദിത്യനാഥിനാണ് അവസരം ലഭിച്ചത്. അദ്ദേഹത്തോടൊപ്പം കേശവ് പ്രസാദ് മൌര്യ എന്ന പിന്നാക്ക സമുദായക്കാരനും ഡോ ദിനേശ് ശർമ്മ എന്ന ബ്രാഹ്മണനും ഉപമുഖ്യമന്ത്രി സ്ഥാനം പങ്കിട്ടു. തിരഞ്ഞെടുപ്പിന് ശേഷവും ബ്രാഹ്മണ സമുദായത്തെ പരമാവധി പ്രീണിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രിയങ്കാഗാന്ധി ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ അതുകൊണ്ടാണ് പഴയ കോൺഗ്രസ് നേതാവ് ജിതേന്ദ്ര പ്രസാദയുടെ മകനും സമീപ ദിവസം വരെ രാഹുൽഗാന്ധിയുടെ വലങ്കയ്യുമായിരുന്ന ജിതിൻ പ്രസാദയെ മറുകണ്ഠം ചാടിച്ച് മന്ത്രിയാക്കിയത്. വിവാദ പുരുഷനായ അജയ് കുമാർ മിശ്ര ബ്രാഹ്മണനാണെന്ന് മാത്രമല്ല സമുദായത്തിൽ നല്ല സ്വാധീനമുള്ള വ്യക്തിയുമാണ്. തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുന്നത് വോട്ടുബാങ്കിനെ ബാധിക്കുമെന്ന് അമിത്ഷായ്ക്ക് അറിയാം, നരേന്ദ്രമോദിക്കും അറിയാം. സുപ്രീംകോടതിയിൽ കേസുകൊടുത്താലും രാഷ്ട്രപതിക്ക് നിവേദനം നൽകിയാലും അദ്ദേഹത്തെ ഒഴിവാക്കാൻ സാധിക്കില്ല. കൊല്ലപ്പെട്ട കർഷകർ എല്ലാവരും സിഖുകാരാണ്. സംസ്ഥാന ജനസംഖ്യയുടെ 0.32% മാത്രമേയുള്ളൂ സിഖുകാർ. ഉത്തർപ്രദേശിൽ അവർക്ക് പ്രത്യേക വോട്ട് ബാങ്കില്ല. അതുപോലെയല്ല ബ്രാഹ്മണർ. പ്രബല സമുദായത്തെ വേദനിപ്പിച്ചുകൊണ്ട് UPയിൽ ഒരു പാർട്ടിക്കും മുന്നോട്ടു പോകാൻ കഴിയില്ല. ഇതാണ് ലഖിംപൂർ ഖേരിയുടെ യഥാർത്ഥ ഉള്ളുകളി.